പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ അടുത്തറിയാനുള്ള ശ്രമം നമ്മൾ തുടരുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഘട്ടനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ നേതൃത്വം യേശുവുമായി സംവാദത്തിലേർപ്പെടുകയും അതൊരു വിവാദവും ഒരു സംഘട്ടനവുമായി സംഘർഷഭരിതമായി തീരുകയും അവസാനം യേശുവിനെ വധിക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ആ ഒരു ചുറ്റുപാടുകളാണ് നമ്മൾ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംവാദം നമ്മൾ കണ്ടു. ഇവൻ ദൈവദൂഷണം പറയുന്നു, ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപം മോചിക്കാൻ സാധിക്കുക എന്ന് നിയമജ്ഞർ ഒരു കുറ്റാരോപണവും വിധി പ്രസ്താവനയും നടത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ യേശു ഒറ്റ വാക്കുകൊണ്ട് തളർവാദ രോഗിയെ സുഖപ്പെടുത്തി തനിക്ക് പാപം മോചിക്കാൻ അധികാരമുണ്ട് എന്ന് തെളിയിച്ചു. ജനം മുഴുവനും വിസ്മയഭരിതരായി ദൈവത്തെ സ്തുതിച്ചു. എന്തായിരുന്നു നേതാക്കന്മാരുടെ നിലപാട് എന്ന് അവിടെ വ്യക്തമല്ല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു സംഭവമാണ്. ചുങ്കക്കാരനായിരുന്ന ലേവിയെ യേശു ചുങ്കസ്ഥലത്തു നിന്ന് വിളിച്ചിറക്കി അവൻ്റെ വീട്ടിൽ വിരുന്നിരിക്കുകയും അവസാനം ഈ ചുങ്കക്കാരനെ തൻ്റെ 12 പേരിൽ ഒരു അംഗമായി ഒരു അപ്പസ്തോലനായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം, അതിന് തുടക്കമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യമേ നമുക്ക് ഈ സുവിശേഷ ഭാഗമൊന്ന് വായിക്കാം, അതിനുശേഷം പ്രസക്തമായ കാര്യങ്ങൾ എടുത്തു കാണിക്കുകയും ചെയ്യാം. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യേശു വീണ്ടും കടൽ തീരത്തേക്ക് പോയി. ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി. അവൻ അവരെ പഠിപ്പിച്ചു. അവൻ കടന്നുപോയപ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. കാരണം അവനെ അനുഗമിച്ചവർ നിരവധിയായിരുന്നു. അവൻ പാപികളോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷണം കഴിക്കുന്നത് കണ്ട് ഫരീസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നതെന്ത്? ഇത് കേട്ട് യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. ഇതാണ് മർക്കോസിൻ്റെ വിവരണം. ഇതേ സംഭവം മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു ചുങ്കക്കാരൻ്റെ ശിഷ്യത്വത്തിലേക്കാണ്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, യേശു കടൽ തീരത്തേക്ക് പോയി, ജനക്കൂട്ടം അവൻ്റെ അടുത്തെത്തി, അവൻ അവരെ പഠിപ്പിച്ചു. ഇതിനൊരു സവിശേഷതയുണ്ട്. ഇതുവരെ യേശു പഠിപ്പിച്ചിരുന്നത് സിനഗോഗിലാണ്. സിനഗോഗിൽ വെച്ച് പഠിപ്പിക്കുമ്പോഴാണ് പിശാചുബാധിതനെ സുഖപ്പെടുത്തിയത്. യേശുവിൻ്റെ പ്രബോധനം ദേവാലയ കേന്ദ്രീകൃതമായിട്ടാണ് ആരംഭിക്കുന്നത്. യഹൂദരുടെ മതകേന്ദ്രമാണ്, പ്രാർത്ഥനാലയമാണ് സിനഗോഗ്. അവിടെയാണ് ആളുകൾ മതകാര്യങ്ങൾക്ക് വേണ്ടി വരുന്നത്. അവിടെയാണ് യേശു പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ അവിടെ സംഘട്ടനമാണ്, അവിടെ സ്വീകരിക്കാൻ സന്നദ്ധമല്ല യേശുവിനെ. ഇപ്പോഴ് ദേവാലയത്തിൽ അഥവാ പ്രാർത്ഥനാലയത്തിൽ നിന്ന് പുറത്തേക്ക് പ്രബോധനവുമായി നീങ്ങുകയാണ്. ജനങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടുന്ന ഇടത്തിൽ നിന്ന് അധ്വാനിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിൻ്റെ വചനവുമായി യേശു കടന്നു ചെല്ലുകയാണ്. പള്ളിയിലിരുന്ന് പണിസ്ഥലത്തേക്കെന്ന് പറഞ്ഞതുപോലെ അവൻ കടൽത്തീരത്തേക്ക് പോയി. കടൽത്തീരം ഒരുപാട് ജോലികൾ നടക്കുന്ന സ്ഥലമാണ്. ഇന്ന് നമുക്കറിയാം ഗലീലി തടാകത്തിൽ ധാരാളം മത്സ്യമുണ്ട്. ഇന്നത്തേതിനേക്കാളും കൂടുതൽ മത്സ്യങ്ങൾ അന്നുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുക. ഗലീലി മനോഹരമായൊരു തടാകം, ശുദ്ധജല തടാകം. വളരെ വിലപ്പെട്ട മത്സ്യങ്ങൾ ഗലീലി തടാകത്തിൽ വളർന്നിരുന്നു. അവിടെ നിന്ന് പിടിക്കുന്ന മത്സ്യത്തെ പച്ചയായും ഉണക്കി പ്രോസസ്സ് ചെയ്തും പലസ്തീനായുടെ പല ഭാഗത്തേക്ക് മാത്രമല്ല റോമാ സാമ്രാജ്യത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്തിരുന്നു. അങ്ങനെ മത്സ്യത്തെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കേന്ദ്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കഫർനാമിൽ നിന്ന് ഏതാനും 3-4 കിലോമീറ്ററോളം അകലെയുള്ള മഗ്ദല ഇപ്രകാരം ഒരു വലിയ ഫിഷ് പ്രോസസ്സിംഗ് സെൻ്റർ ആയിരുന്നു. മാഗ്ദല എന്ന പദം തന്നെ അർത്ഥമാക്കുന്നത് ടവർ അഥവാ ഗോപുരമെന്നാണ്. ഒരുപക്ഷേ ഈ മത്സ്യത്തെ ഉണക്കുന്നതിന് വേണ്ടി കത്തിക്കുന്ന തീ അവിടെ പുക പോകാൻ വേണ്ടി ഉണ്ടായിരുന്ന പുകക്കുഴലോ മറ്റായിരിക്കാം ഈ മാഗ്ദല മിഗ്ദോൽ എന്ന വാക്കിൻ്റെ പിന്നിലുള്ളത് എന്ന് ചരിത്രകാരന്മാരായിരുന്നു. മിഗ്ദോൽ എന്നാൽ ഗോപുരം എന്നാണ് അർത്ഥം, ഉയർന്ന ഗോപുരം. ആകട്ടെ, കഫർണാവും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളുമൊക്കെ വളരെയധികം തൊഴിൽ നടക്കുന്ന സ്ഥലമായിരുന്നു. അത് തന്നെയുമല്ല, കഫർണാവും ഇവിടെ നേരത്തെ ഞാൻ പറയുകയുണ്ടായി, ഒരു വലിയ ക്രോസ് റോഡിലാണ് രണ്ട് പ്രധാനപ്പെട്ട രാജപാതകൾ സന്ധിക്കുകയും വഴി മുറിച്ചു പോവുകയും ചെയ്യുന്നതാണ്. ഡമാസ്കസിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന വഴി, അത് കടന്നു പോകുന്നത് കഫർണാമിലൂടെയാണ്. അതുപോലെ തന്നെ ടൈറിൽ നിന്ന് താഴെ അറേബ്യയിലേക്ക് പോകുന്ന വഴിയും സന്ധിക്കുന്നത് ഇവിടെയാണ്. പ്രധാനപ്പെട്ട രണ്ട് വാണിജ്യപാതകൾ, അന്താരാഷ്ട്ര വാണിജ്യപാതകൾ അഥവാ രാജപാതകൾ സന്ധിക്കുന്ന സ്ഥലമായിരുന്നു കഫർണാവും. വളരെ അധികം ആളുകൾ വരുന്ന സ്ഥലം. അവിടെയാണ് ഒരിക്കൽ പിന്നീട് യേശു അനേക ആയിരങ്ങളെ ഒരുമിച്ച് കൂട്ടി പ്രസംഗിക്കുക, അല്ലെ, യേശുവിൻ്റെ അടുക്കൽ ആയിരങ്ങൾ ഒരുമിച്ച് വരികയും പുരുഷന്മാർ മാത്രം 5000 പരം ഉണ്ടായിരുന്നുവെന്ന് സുവിശേഷന്മാർ പറയുകയും ചെയ്യുന്ന സംഭവം നടക്കുന്നത് കഫർണാമിലാണ്. കാരണം ജെറൂസലത്തേക്ക് പോകുന്നവരെല്ലാം ഈ വഴിയാണ് കടന്നു പോകുന്നത്. വടക്കു നിന്നും കിഴക്ക് നിന്നും വരുന്നവരെല്ലാം കടന്നു പോകുന്നത് കഫർണാമിലൂടെയാണ്. കഫർണാമിൽ യേശു പ്രസംഗിക്കാനായിട്ട് കടന്നു വരുന്നു. സിനഗോഗിൽ നിന്ന് പുറത്ത് കടൽത്തീരത്ത് പ്രസംഗിക്കാൻ വരുന്ന യേശു, ഇത് വളരെ ശ്രദ്ധേയമായി. എന്തേ ഇവൻ കടൽത്തീരത്ത് തൻ്റെ താവളമാക്കുന്നു, ആരാണവൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുക, ആരാണവൻ നിന്ന് പഠിക്കാനായിട്ട് വരിക. ഇതുവരെ ഉണ്ടായിരുന്ന റബ്ബിമാരുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുവിൻ്റെ പ്രവർത്തനം. റബ്ബിമാർ സിനഗോഗിലോ അല്ലെങ്കിൽ അവരുടെ വീടുകളിലോ ചുരുക്കം ആളുകളെ വെച്ചാണ് പഠിപ്പിക്കുന്നത്. രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ ശിഷ്യന്മാരുണ്ടാവും ഈ റബ്ബിമാരുടെ കൂടെ. പക്ഷേ ഇവിടെ വരുന്നത് നൂറുകണക്കിന് അഥവാ ആയിരക്കണക്കിന് ആളുകളാണ്. പൊതുജനം തടിച്ചുകൂടുകയാണ് യേശുവിൻ്റെ പിന്നിൽ. യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം. ഒരു സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു, വീട്ടിലിരുന്ന് പഠിപ്പിച്ച യേശുവിന് മേൽക്കൂര പോലും നഷ്ടപ്പെടുന്നതായിട്ട്. അതുകൊണ്ട് വെളിമ്പ്രദേശത്തേക്ക് വരികയാണ് ഒരു കൺവെൻഷൻ്റെ ശൈലിയിൽ. തുടക്കം ഇങ്ങനെയൊക്കെയാണ്, സാവകാശം ആളുകൾ അകന്നു പോകുന്നതായിട്ടാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ അടുത്തു വരുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ കാണാൻ വന്നപ്പോൾ കടൽത്തീരത്ത് വെച്ചാണ് യേശു പഠിപ്പിക്കുക. കടൽത്തീരത്തേക്ക് പോയി അവൻ അവരെ പഠിപ്പിച്ചു. പഠിപ്പിക്കുന്നതിൻ്റെ മാതൃക നമ്മൾ വിശദമായിട്ട് പിന്നീടൊരിക്കൽ കാണും. പഠിപ്പിക്കൽ കഴിഞ്ഞ് അവൻ കടന്നു പോകുമ്പോൾ ഹൽപ്പയുടെ പുത്രനായ ലേവി ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. ലേവി എന്ന പേര് ലൂക്കായും മർക്കോസും പറയുന്നുണ്ട്. മത്തായി അതിന് മത്തായി എന്ന് തന്നെയാണ് പറയുക. ലേവിയും മത്തായിയും ഒരാൾ തന്നെയാണെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ചുങ്കസ്ഥലത്തിരിക്കുന്ന വ്യക്തി, ചുങ്കക്കാരാരാണ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. റോമക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാണ് പൊതുവെ ചുങ്കക്കാരെന്ന് പറയുക. അധിനിവേശ ശക്തിയായ റോം ഓരോ പ്രവിശ്യയിൽ നിന്നും എന്തുമാത്രം തുക നികുതിയായി പിരിക്കണമെന്ന് നിശ്ചയിക്കുകയും ആ പിരിച്ചെടുക്കാൻ നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്വം ആളുകൾക്ക് വിലക്കി വയ്ക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു പ്രദേശത്തെ നികുതി മുഴുവനും കൂടി പിരിച്ചെടുക്കാനുള്ള അവകാശം വിലയ്ക്ക് വാങ്ങുന്നവരാണ് ചുങ്കക്കാർ, പ്രധാനി എന്ന് പറയുക. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നമ്മൾ പിന്നീട് കാണാൻ പോകുന്ന സഖേവൂസ്. ഇങ്ങനെ ചുങ്കക്കാർ പ്രധാനി മറ്റ് ചിലരെ എംപ്ലോയീസ് ആയിട്ട് ഉപയോഗിക്കും, അവരെ ചുങ്ക സ്ഥലങ്ങളിലിരുത്തും. പലതരത്തിലുള്ള നികുതി വിരിക്കുന്നവരുണ്ടായിരുന്നു. സാധനങ്ങൾ കയറ്റിറക്കി നടത്തുമ്പോൾ ചുങ്കം. ഇവിടെ പ്രധാനമായും കഫർനാമിൽ സംഭവിക്കുന്നത് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ചുങ്കമായിരിക്കാം. അതുപോലെ തന്നെ റോഡ് ടാക്സ് എന്ന് പറയും. നമ്മൾ ഓർക്കണം, കഫർനാമിൻ്റെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വടക്ക് കിഴക്കോട്ട് പോയാൽ മറ്റൊരു രാജാവിൻ്റെ ഭരണസീമയായി ഫിലിപ്പിൻ്റെ. ഇത് ഹെറോദേസ് അന്തിപ്പാസിൻ്റെ ഭരണസീമയാണ് ഗലീലിയിലുള്ള കഫർനാവും. കഫർനാമിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ വടക്ക് കിഴക്കായിട്ട് ഫിലിപ്പിൻ്റെ ഭരണസീമ ആരംഭിക്കുന്നു. അപ്പോൾ കിഴക്കു നിന്ന് വരുന്നവർ മറ്റു രാജ്യത്തേക്ക് കടക്കുന്നത് പോലെയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ സാധനങ്ങളും വസ്തുക്കളും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ വഴി കരം കൊടുക്കേണ്ടതുണ്ട്. കച്ചവടത്തിൻ്റെതായ സെയിൽസ് ടാക്സ് ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, പലതരത്തിൽ നികുതി പിരിക്കുക. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നികുതിയുമുണ്ട്. ഇങ്ങനെ കടലിൽ മീൻ പിടിക്കുന്നവരും വിൽക്കുന്നവരും വാങ്ങുന്നവരും എല്ലാം കൊടുക്കേണ്ട നികുതി, അത് പിരിച്ചെടുക്കാൻ വേണ്ടിയാണ് ചുങ്കസ്ഥലത്ത് ലേവി ഇരിക്കുന്നത്. പക്ഷേ ഈ ലേവി റോമക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവനാണെന്ന് കരുതാൻ വഴിയില്ല. കാരണം ഗലീലി റോമക്കാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നില്ല. യൂദയ പോലെ ഗലീലിയിൽ ഭരണം നടത്തുന്ന അന്തിപ്പാസാണ്. അപ്പോൾ അന്തിപ്പാസ് രാജാവിന് വേണ്ടി നികുതി പിരിക്കുന്ന വ്യക്തിയാണ് ലേവി. എന്തെങ്കിലുമാകട്ടെ നികുതി പിരിക്കുന്നവനാണ്, അവൻ ചുങ്കക്കാരനാണ്. ചുങ്കക്കാരെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ചുങ്കക്കാരെ. കാരണം രണ്ട് തരത്തിൽ അവരനീതി പ്രവർത്തിക്കുന്നവരാണ്. ഒന്ന്, വിജാതീയ അല്ലെങ്കിൽ വിദേശീയ മേൽക്കോയ്മയോട് സഹകരിക്കുന്നത് കൊണ്ട് അവർ രാജദ്രോഹികളാണ്. അതുപോലെ തന്നെ വലിയ തുക നികുതിയായി ഈടാക്കുകയും ജനങ്ങളെ ഞെക്കിപ്പിഴുകയും ചെയ്യുന്നതുകൊണ്ട് ദ്രോഹികളാണ്. അങ്ങനെ സമൂഹം വെറുത്ത് പാവികളായി മുദ്ര കുത്തിയിരുന്ന ഒരു വിഭാഗമായിരുന്നു ചുങ്കക്കാർ. അവർ പൊതുവെ സമ്പന്നരാണ്, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ വലിയ വെറുപ്പിന് വിദ്വേഷത്തിന് പാത്രമായവരുമാണ്. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുക്കലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. അവനോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. എങ്ങോട്ടെന്നോ എന്തിനെന്നോ സുവിശേഷം പറയുന്നില്ല, എന്നെ അനുഗമിക്കുക. ഈ ലേവി നേരത്തെ യേശുവിനെ കണ്ടിട്ടുണ്ടാവണം, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവണം, യേശു പറഞ്ഞത് പലതും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഒരു വ്യക്തിപരമായ കണ്ടുമുട്ടലാണ്, എ പേഴ്സണൽ എൻകൗണ്ടർ. ചുങ്കസ്ഥലത്തിരിക്കുന്ന ലേവിയുടെ അടുക്കിലേക്ക് യേശു കടന്നു വന്ന് പറയുകയാണ്, എൻ്റെ പിന്നാലെ വരൂ. തളർവാതിരോഗിയോട് കാണിച്ച അതേ ഔദാര്യം, സ്നേഹം. ഇവിടെ എല്ലാവരും വെറുത്ത് പുറന്തള്ളി രാജദ്രോഹി എന്ന് ജനദ്രോഹി എന്ന് മുദ്ര കുത്തിയിരുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് യേശു കടന്നു വരികയാണ്, എന്നെ അനുഗമിക്കൂ, എൻ്റെ സുഹൃത്താകൂ, ഞാൻ നിന്റെ സ്നേഹിതനും സഹോദരനുമാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഇതാണ് യേശു മത്തായിയോട്, ഈ ചുങ്കക്കാരൻ ലേവിയോട് പറയുക, എന്നെ അനുഗമിക്കൂ. ഇത് സമൂഹത്തിൽ വലിയ വ്യതിയാനങ്ങൾ വരുത്തുന്ന ഒരു നിലപാടാണ്. ഇത് യേശു ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുന്ന പോലെ തോന്നും. സമൂഹം വെറുത്തു പുറന്തള്ളിയവർ, വിദേശികളുമായി കൂട്ടുകൂടുന്നവർ, വിദേശീയ മേൽക്കോയ്മയെ സഹായിക്കുന്നവർ, സാധാരണക്കാരെ ഞെക്കിപ്പിഴിയുന്ന മർദ്ദകരായ നികുതി പിരിവുകാർ, അവരെയൊക്കെ യേശു കൂടെ കൊണ്ടുനടക്കുക എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും. തന്നെയുമല്ല, യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ ലേവി ഇറങ്ങി പുറപ്പെടാൻ തയ്യാറായി. എല്ലാം ഉപേക്ഷിക്കാൻ സന്നദ്ധനാകുന്ന ലേവി, വീണ്ടും വിചാരം ഇല്ലാതെ ആയിരിക്കില്ല, പക്ഷേ എന്നെ സ്നേഹിക്കുന്ന, എന്നെ മുഖത്ത് നോക്കി പേരു ചൊല്ലി വിളിച്ച് അനുഗമിക്കാൻ ക്ഷണിക്കുന്ന യേശുവിൻ്റെ പിന്നിൽ അണിനിരക്കുക, പിന്നാലെ പോവുക, അതാണ് ലേവിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജീവിത ഭാഗ്യമായി കണക്കാക്കുന്നത്. നഷ്ടബോധമല്ല അദ്ദേഹത്തിനുള്ളത്, സന്തോഷമാണ്, വലിയൊരു ആഹ്ലാദത്തിൻ്റെ ഉത്സവത്തിൻ്റെ അവസരമാണ്. അതുകൊണ്ടാണ് വീട്ടുകാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചു വരുത്തി വിരുന്ന് കൊടുക്കുന്നത്. എല്ലാം നഷ്ടപ്പെടുത്താൻ പോകുന്ന ലേവി അതൊരു വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. യേശു വീട്ടിലേക്ക് കടന്നു വരുന്നത് വലിയ സന്തോഷത്തിൻ്റെ അവസരമാകും. യേശു എന്നെ പേരു ചൊല്ലി വിളിക്കുന്നു, യേശുവിൻ്റെ അനുയായി അവൻ എന്നെ ക്ഷണിക്കുന്നു, അതിനേക്കാളും വലിയ എന്തു ഭാഗ്യമാണ് എനിക്ക് വേണ്ടത്. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയും യേശു ഇന്നും വിളിക്കുന്നത്, വരൂ എന്നെ അനുഗമിക്കൂ. അവൻ ലേവിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അനേകം ചുങ്കക്കാരും പാപികളും അവൻ്റെയും ശിഷ്യരുടെയും കൂടെ ഇരുന്നു. ചുങ്കക്കാർ ആരാണെന്ന് മനസ്സിലാക്കും, പക്ഷേ ആരാണ് ഈ പാപികൾ? മുഖത്തെഴുതി വെച്ചിട്ടുണ്ടോ പാപികളെന്ന്? ഒരാളെ നോക്കിയാൽ എങ്ങനെ പറയാൻ സാധിക്കും പാപിയാണിവനെന്ന്? പല യഥാർത്ഥ പാപികളും അവരുടെ അവസ്ഥ വെളിവാക്കുകയില്ല. പക്ഷേ ഇവിടെ പറയുന്ന പാപികൾ എന്ന് പറയുന്നത് നിയമപ്രകാരം, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ പാപകരമായ ജോലികൾ ചെയ്യുന്നവരാണ്. ഉദാഹരണത്തിന്, ആടുമേയ്ക്കുന്നവൻ പാപിയാണ്, കാരണം അവൻ്റെ ആടുമേയ്ക്കൽ തൊഴിൽ അവനെ അശുദ്ധനാക്കുന്നതാണ്. കുളിസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവൻ, ശാരീരികമായ സൗഖ്യം നൽകാൻ വേണ്ടി തിരുമുഖവൻ അല്ലെങ്കിൽ വൈദ്യനായി ജോലി ചെയ്യുന്നവൻ, ഇങ്ങനെ അനേകമനേകം തൊഴിലുകൾ മനുഷ്യനെ പാപികളാക്കുമായിരുന്നു, അഥവാ അശുദ്ധരാക്കുമായിരുന്നു. മനുഷ്യനെ അശുദ്ധനാക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് പാപികൾ എന്ന് വിളിക്കുന്നത്. അവരുടെ ഹൃദയം നോക്കിയല്ല സമൂഹം അവനെ പാപി എന്ന് മുദ്ര കുത്തിയത്. അതുകൊണ്ട് ഇവിടെ ചുങ്കക്കാരും പാപികളും എന്ന് പൊതുവായ കേൾക്കുമ്പോൾ അവരെല്ലാം വലിയ ഭീകരമായ പാപങ്ങൾ ചെയ്തവരായിരുന്നു എന്ന് അർത്ഥമാകുന്നില്ല. സമൂഹം വിശുദ്ധരെന്ന് കരുതിയവർ ഇവരെ പാപികളൊന്ന് മുദ്ര കുത്തി. അങ്ങനെ പാപികളൊന്ന് മുദ്ര കുത്തി സമൂഹം മാറ്റി നിർത്തിയവരെയാണ് യേശു തൻ്റെ മേശയ്ക്ക് ചുറ്റും വിളിച്ചു കൂട്ടുക. ഇവിടെ ഒരു വേർതിരിവ് നടക്കുകയാണ്, വിശുദ്ധരും പാപികളും തമ്മിൽ, നീതിമാന്മാരും നീതിരഹിതരും തമ്മിൽ. അവിടെ നീതിരഹിതരുടെയും പാപികളുടെയും പക്ഷത്താണ് യേശു നിൽക്കുന്നതെന്ന് കൂടി ശ്രദ്ധിക്കുക. അവരുടെ കൂടെയാണ് അവൻ വിരുന്നിരിക്കുക. അവരോടാണ് അവൻ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. നിങ്ങൾ എനിക്ക് വിലപ്പെട്ടവരാണ്. കുഷ്ഠരോഗിയെ ആലിംഗനം ചെയ്തവൻ, തളർവാതരോഗിയോട് മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞവൻ ഇനിയും അതുപോലെ അനേകം അനേകം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവൻ. ഇപ്പോഴ് ഈ പാപി എന്ന് മുദ്ര കുത്തിയ ചുങ്കക്കാരൻ്റെ വീട്ടിൽ അനേകം പാപികളോടുകൂടി ഒരുമിച്ച് ഭക്ഷണത്തിനിരിക്കുകയാണ്. ഭക്ഷണത്തിനിരിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കുന്ന പോലെ അല്ല എന്ന് നമുക്കറിയാം. ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് അനേകർ കൂടി ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. ഈ ഭക്ഷണം ഒരു വലിയ ആഘോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ പ്രകടനം. ഒന്നിച്ചു ഭക്ഷിക്കുന്നവർ ഒരു കുടുംബമായിത്തീരുന്നു, സഹോദരങ്ങളെ പോലെയാണ്. ഇപ്പോഴീ ലേവിയോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരെല്ലാം ആ ലേവിയെ സഹോദരനായി സ്വീകരിക്കുകയാണ്. ഇത് സമൂഹത്തിൽ വലിയ ഒരു വ്യതിയാനം വരുത്തുന്ന സംഭവം. അതുകൊണ്ടാണ് ഫരിസേയരിൽപ്പെട്ട ചില നിയമജ്ഞർ ശിഷ്യന്മാരോട് ചോദിച്ചത്, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? ഫരിസേയരിൽപ്പെട്ട നിയമജ്ഞർ, ഫരിസേയരാരാണ് നമ്മൾ കണ്ടു, നേരത്തെ കണ്ടു കഴിഞ്ഞതാണ്. നിയമങ്ങൾ പൂർണ്ണമായും അനുസരിക്കാനായിട്ട് വ്രതം ചെയ്ത ഏകദേശം 6000 ഫരിസേയരുണ്ടായിരുന്നു യേശുവിൻ്റെ കാലത്ത്. അവർ ചിലർ നിയമജ്ഞരായിരുന്നു. അങ്ങനെ നിയമം അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ശിഷ്യന്മാരോട്, യേശുവിനോടല്ല, ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, എന്തേ നിങ്ങളുടെ ഗുരു അനുവദനീയമല്ലാത്തത് ചെയ്യുന്നു, പാപികളോട് കൂട്ടുകൂടുന്നവൻ പാപിയായി തീരുകയാണ്. ഇതൊരു കലാപത്തിനുള്ള തുടക്കം പോലെയാവും. സമൂഹം വിലപ്പെട്ടതായി കരുതുന്ന ആചാരങ്ങളും മര്യാദകളും എല്ലാം യേശു കാറ്റിൽ പറത്തുകയാണ്. മനുഷ്യനെ പരസ്പരം അകറ്റുന്ന എല്ലാ മതിൽക്കെട്ടുകളും ഇടിച്ചു തകർക്കുന്ന പോലെ തോന്നും യേശുവിൻ്റെ പ്രവർത്തനം. യേശുവിൻ്റെ മറുപടി നോക്കൂ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. യേശു തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. യേശു ഒരു പക്ഷം ചേരലിവിടെ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധരെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്, അവർക്ക് രക്ഷകൻ്റെ ആവശ്യമില്ല, ഞാൻ വന്നിരിക്കുന്നത് പാപികളെ വിളിക്കാനാണ്. സൗഖ്യം നൽകുന്ന ദൈവമാണ്. ബൈബിള് പണ്ടേ പറയും, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. പുറപ്പാട് പുസ്തകം 15 അധ്യായം 26 വാക്യം, പുറപ്പാട് 15:26 കാണും, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. കർത്താവാണ് സുഖപ്പെടുത്തുന്നവൻ. രോഗിക്കാണ് സൗഖ്യം നൽകുന്നവനെ ആവശ്യം. ദൈവമാണ് സൗഖ്യം നൽകുന്നത്. നിയമാവർത്തന പുസ്തകം 32 39 വാക്യം, മുറിവേൽപ്പിക്കുന്നതും സുഖപ്പെടുത്തുന്നതും ഞാൻ തന്നെ, ദൈവമാണ് മുറിവേറ്റവനെ സുഖപ്പെടുത്തുന്നത്. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 6:1 വാക്യം, അവിടുന്ന് നമ്മെ ചീന്തിക്കളഞ്ഞു, അവിടുന്ന് തന്നെ നമ്മെ സുഖപ്പെടുത്തും, അവിടുന്ന് നമ്മെ പ്രഹരിച്ചു, അവിടുന്ന് തന്നെ മുറിവുകൾ വെച്ച് കെട്ടും. മുറിവേറ്റവനാണ് സൗഖ്യം ആവശ്യം, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. തങ്ങൾ വിശുദ്ധരാണെന്ന് വിചാരിക്കുന്ന ഫരിസേയർക്ക് വൈദ്യൻ്റെ ആവശ്യമില്ല. യേശു കടന്നു വന്നിരിക്കുന്ന ഇപ്രകാരം വിശുദ്ധരാണെന്ന് അഭിമാനിക്കുന്നവർക്ക് വേണ്ടിയല്ല, അവർക്ക് യേശുവിൽ പങ്കുമില്ല. തൻ്റെ തന്നെ ദൈന്യതയെക്കുറിച്ച് അവബോധമുള്ളവൻ, തൻ്റെ തന്നെ രോഗത്തെയും പാപത്തെയും കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവൻ, അവന് വേണ്ടിയാണ് യേശു കടന്നു വന്നത്. ഇത് തികച്ചും വിപ്ലവാത്മകമായ ഒരു നിലപാടായിരുന്നു. അന്നും ഇന്നും ഒരുപോലെ വിശുദ്ധർക്ക് വേണ്ടിയല്ല, പാപികൾക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് വരുമ്പോൾ പാപികളോട് പക്ഷം ചേരുന്ന ഒരു യേശുവിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി സിനഗോഗിൽ നിന്നകന്ന് കടൽത്തീരത്ത് ഇരുന്ന് പഠിപ്പിക്കുകയും അവിടെ പ്രാർത്ഥിക്കുകയും മലമുകളിൽ പ്രാർത്ഥിക്കുകയും എല്ലാ അധകൃതരെയും ഒരുമിച്ച് കൂട്ടി ഒരേ മേശയ്ക്ക് ചുരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുതിയ സമൂഹത്തിന് തുടക്കം കുറിക്കുകയാണ്. ദൈവരാജ്യമെന്ന് യേശു പ്രഘോഷിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്നതാണ് ഈ പ്രവർത്തനങ്ങൾ. ഇത് സ്വീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായി, ഇത് അംഗീകരിക്കാൻ അവർക്കേറെ പ്രയാസമുണ്ടായി. സംഭവം കൂടുതൽ രൂക്ഷമാകുന്നത് കാണും. സംഘട്ടനം കൂടുതൽ രൂക്ഷമാവുകയും തീരുമാനങ്ങൾ പരസ്പരം അകന്നു പോകാനാവുകയും ചെയ്യുന്നത് നമ്മൾ സാവകാശം കാണും. നമുക്ക് ഇന്നത്തെ വിചിന്തനം ഇവിടെ അവസാനിപ്പിക്കാം. പാപികൾക്കാണ്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, പാപികളെ തേടിയാണ് ഞാൻ വന്നത് എന്ന യേശുവിൻ്റെ ആ പ്രഖ്യാപനം നമുക്ക് ഹൃദയത്തിലേറ്റുവാങ്ങാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് തേടി വന്ന പാപികളിലൊരുവനാണ് ഞാനും, അങ്ങ് സൗഖ്യം നൽകുന്ന രോഗിയാണ് ഞാൻ. കർത്താവേ, അങ്ങയുടെ സൗഖ്യം, അങ്ങയുടെ മോചനം എന്നിലേക്ക്, ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് ചൊരിയണമേ. വിശുദ്ധനെന്ന് നടിച്ച് അഹങ്കാരത്തോടെ അകന്നു നിൽക്കാതെ പാപങ്ങളേറ്റുപറഞ്ഞ് വിനീതനായി വിനീതരായി അങ്ങയെ സമീപിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. കർത്താവെ, എല്ലാവരെയും അങ്ങയുടെ മക്കളായി കാണാൻ, ആരെയും അധക്കൃതനെന്നോ പാപിയെന്നോ മുദ്രകുത്തി മാറ്റി നിർത്താതിരിക്കാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. അങ്ങ് മക്കളെന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയെയും സഹോദരനും സഹോദരിയുമായി കാണാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണ് ഉൾക്കണ്ണ് തുറന്നു തരണമേ. രോഗികൾക്ക് സൗഖ്യദായകനായി വന്ന കർത്താവെ, രോഗികളായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും ആത്മാവിലും ശരീരത്തിലും സുഖപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ.